الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة، ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا للمحسنين. صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ 235 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എടുത്തത്. ഇനി 236 മുതലുള്ള ആയത്തുകളാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളില് ഭർത്താവ് മരണപ്പെട്ട വിധവയായ സ്ത്രീയുടെ ഇദ്ദേഹം സംബന്ധിച്ചും മറ്റുമാണ് നമ്മൾ ക്ലാസ്സിൽ മനസ്സിലാക്കി. അതേപോലെ ദമ്പതികൾ വേർപിരിയുമ്പോൾ മുല കുടിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കണം, ഇത്തരം വിഷയങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത രണ്ടാഴ്ചകൾ ഉള്ളത്. വിവാഹമോചനത്തിലെ ഒരുപാട് സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേക ഘടനകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിലുള്ള സാധാരണയിൽ കവിഞ്ഞ രണ്ട് രീതികൾ, അതാണ് ഇനിയുള്ള രണ്ടാഴ്ചകളിൽ വിശദീകരിക്കുന്നത്. നമുക്ക് ആഴ്ചകളിലൂടെ പോകുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് 236-ാമത്തെ ആയത്ത്. ലാ ജുനാഹ, കുറ്റമില്ല, അലൈക്കും നിങ്ങൾക്ക്, ഇൻ തല്ലക്തുമുന്നിസാഅ, നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറ്റമില്ല. മാലം തമസ്സൂഹുന്ന, നിങ്ങൾ അവരെ സ്പർശിച്ചിട്ടില്ലാത്ത, ഔ തഫ്രിദൂ ലഹുന്ന, അല്ലെങ്കിൽ നിശ്ചയിച്ചിട്ടുമില്ല, ലഹും അവർക്ക് ഫരീള വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടുമില്ല. നിങ്ങൾ അവരെ സ്പർശിച്ചിട്ടുമില്ല, വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടുമില്ലാത്ത അവസ്ഥയിലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, ഓ മത്യോഹുന്ന, നിങ്ങൾക്കവർക്ക് ജീവിത വിഭവങ്ങൾ നൽകുക, അലൽ മൂസേ കദ്റഹു, കഴിവുള്ളവൻ അവന്റെ തോതനുസരിച്ച്, വാലൽ മുക്തരി കദ്റഹു, പ്രയാസപ്പെടുന്നവൻ അവന്റെ കദറനുസരിച്ച്, അവന്റെ തോതനുസരിച്ച്, മതാമ്പിൽ മഹറൂഫ്, മാന്യമായൊരു വിഭവം കൊടുക്കുക, ഹക്കൻ അലൽ മുഹ്സിനീൻ, സുഹൃതം ചെയ്യുന്നവരുടെ ബാധ്യതയാണത്. അതൊക്കെ വളരെ ലളിതമായ കാര്യമാണ്, പെട്ടെന്ന് മനസ്സിലാവും, ശരിയായിട്ട് മനസ്സിലാവും. ലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് കുറ്റമില്ല, ഇൻ തല്ലഖ്തു മുന്നിസാഅ, നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ, മാലം തമസ്സൂഹുന്ന, മസ്സ സ്പർശിക്കാന്നാണ്, നിങ്ങൾ അവരെ സ്പർശിച്ചിട്ടില്ലാത്ത അവസ്ഥയിൽ, ഔ തഫ്രിളു ലഹുന്ന ഫരീള, അവർക്ക് വിവാഹമൂല്യം നിശ്ചയിച്ചിട്ടില്ലാത്ത അവസ്ഥയിലും, വാ മത്യൂഹുന്ന, അപ്പോൾ നിങ്ങൾ അവർക്ക് ജീവിത വിഭവം നൽകുക, അലൽ മൂസീ ഖദ്റഹു, കഴിവുള്ളവൻ അവന്റെ തോതനുസരിച്ച്, അലൽ മുഖ്തരി ഖദ്റഹു, ഞെരുക്കമുള്ളവൻ, പ്രയാസപ്പെടുന്നവൻ അവന്റെ നിലവാരമനുസരിച്ച്, മതാഅംബിൽ മഅറൂഫ്, മാന്യമായ വിഭവം, ഹക്കൻ അലൽ മുഹ്സിനീൻ, അത് സുഹൃതം ചെയ്യുന്നവരുടെ ബാധ്യതയാണ്. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സംഭവമാണ് വിശദീകരിക്കുന്നത്. അതായത് വിവാഹത്തിലെ വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ് മഹർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിലെ വിവാഹം സാധുവായിത്തീരണമെങ്കിൽ മഹർ ഉണ്ടായിരിക്കണം. പക്ഷേ വിവാഹ സമയത്ത് തന്നെ മഹർ കൊടുത്തുകൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് തന്നെ അല്ലെ വിവാഹത്തോടൊപ്പം തന്നെ മഹർ ഇത്രയാണെന്ന് ഉറപ്പിച്ച് തീരുമാനിക്കണമെന്നുമില്ല. മഹർ കൊടുക്കാമെന്ന ഒരു വ്യവസ്ഥയിൽ വിവാഹം നടക്കും. മഹർ അതിനുശേഷം നൽകും. മഹറോട് കൂടിയാണ് വിവാഹം നടക്കുക. മഹർ എത്രയായാലും തനിക്ക് തൃപ്തിയാണ് എന്ന് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് തീരുമാനമെടുത്താൽ മഹർ കൊടുത്തിട്ടില്ലെങ്കിലും വിവാഹം നടക്കും ഇസ്ലാമിന്റെ ഘടനയിൽ. നമ്മൾ സാധാരണ മഹർ നിക്കാഹിന്റെ ടേബിളിന്റെ മുകളിൽ മഹർ വെച്ചിട്ടാണ് വിവാഹം നടക്കാറ്. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിലും വിവാഹം നടക്കും. മഹർ നൽകും എന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ മഹർ ഇത്രയാണെന്ന് നിശ്ചയിക്കാതെ തന്നെ വിവാഹം നടക്കാവുന്നതാണ്. ആ വിവാഹം സാധുവാണ്. അപ്പൊ അങ്ങനെ ഒരു വിവാഹം നടന്നു, മഹർ നിശ്ചയിച്ചിട്ടില്ല, മഹർ കൊടുക്കാം എന്ന് വാക്ക് കൊടുത്തു. മാത്രമല്ല ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത് ലം തമസ്സൂഹുന്ന, അവരെ സ്പർശിച്ചിട്ടില്ല. മസ്സ തന്നെ തൊട്ടു എന്നൊക്കെയുള്ള അർത്ഥമാണെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീയും പുരുഷനും മറ്റുള്ളവരിൽ നിന്നൊക്കെ തരിച്ചാവുക, അല്ലെങ്കിൽ അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അവര് ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുക എന്നർത്ഥത്തിലാണ്. അപ്പൊ അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവസരം ലഭിച്ചിട്ടുമില്ല, മഹർ നിശ്ചയിച്ചിട്ടുമില്ല. ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ വിവാഹമോചനം നടക്കാം. ഉദാഹരണത്തിന് ഈ വിവാഹം മഹർ തരാം എന്ന വ്യവസ്ഥയിൽ നിക്കാഹ് നടന്നു, ഭാര്യയെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ എന്തോ ഇഷ്യൂ ഉണ്ടായി, വിവാഹമോചനവും നടന്നു അന്ന് തന്നെ. ഇനി അന്നല്ലാതെ ഇപ്പൊ നമ്മളെ ഇടയിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോ ഓൺലൈൻ നിക്കാഹ് കുത്തുകൾ നിക്കാഹുകളൊക്കെ നടക്കുന്നത്. എന്താന്നാല് മഹർ നിശ്ചയിച്ചിട്ടില്ല, ഭാര്യയെ സ്പർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ നിക്കാഹ് നടന്നു കൂട്ടിക്കൊണ്ടുപോകലില്ല എന്നൊക്കെ പറഞ്ഞ ആ രീതികളുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ചിലപ്പോൾ വിവാഹമോചനങ്ങൾ സംഭവിക്കാം. അപ്പൊ നിക്കാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഭാര്യയെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നേരത്തെ കേൾക്കുന്നത്, അതല്ലെങ്കിൽ താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. നിക്കാഹ് കഴിഞ്ഞപ്പോഴാണ് ഇത് താൻ കണ്ട പെണ്ണല്ല, അവളുടെ ജ്യേഷ്ഠത്തിയാണ്, അല്ലെങ്കിൽ താൻ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായ വേറെന്തോ ആണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, വിവാഹമോചനം സംഭവിക്കാം. പണ്ട് കുഞ്ഞായി മുസ്ലിയാരെ കഥ പറയാറുണ്ട്. കുഞ്ഞായി മുസ്ലിയാര് പൊന്നാനി തോട്ടിലൂടെ വഞ്ചിയിൽ ഇങ്ങനെ പോകും, പെണ്ണ് കാണൽ ചടങ്ങ് തോട്ടിന്റെ പക്കത്തുള്ള മതിലിന്റെ അപ്പുറത്തുള്ള പെണ്ണിനെ, മതിലിന്റെ വഞ്ചിയിലിരുന്നു കുഞ്ഞായി മുസ്ലിയാര് പെണ്ണിനെ, മതിലിന്റെ അപ്പുറത്തുള്ള പെണ്ണിന്റെ മുഖം കാണും. കണ്ടപ്പോ നല്ല സുന്ദരിയായ പെണ്ണാണ്. പക്ഷെ കല്യാണം നിക്കാഹ് കഴിഞ്ഞ് പെണ്ണിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് പെണ്ണിന് രണ്ട് വലിയ രണ്ട് കാലിലും മന്ത്ണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ ചില സംഗതികൾ, കഥയാണോ സംഭവമാണോ അതേപോലെ എന്ന് ഉദാഹരണം പറഞ്ഞു. എന്തെങ്കിലും കാരണവശാലൊക്കെ എന്ത് ചെയ്യാം, വിവാഹമോചനം സംഭവിക്കാം. അപ്പൊ നിക്കാഹ് കഴിഞ്ഞ അന്ന് തന്നെ വിവാഹമോചനം നടത്തുന്നതിന് തെറ്റൊന്നും ഇസ്ലാമിലില്ല. രജ്നാഹ അലൈക്കും ഇൻ തല്ലഖ്തു മുന്നിസാ, നിങ്ങളെ മാലം തമസ്സൂഹുന്ന, നിങ്ങളെ അവരെ വിവാഹമോചനം ചെയ്യുന്നതിൽ തെറ്റില്ല. അതേപോലെ തന്നെ ഔ തഫ്രിദു ലഹുന്ന ഫരീദ, മഹർ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ വിവാഹമോചനം ചെയ്യുക, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവിടെ ചെയ്യേണ്ട ഒരു സംഗതി എന്താ പറഞ്ഞാൽ മത്യൂഹുന്ന അലൽ മൂസി ഖദ്റുഹു അലൽ മുഖ്തരി ഖദ്റുഹു, അവർക്ക് മത്താവ് നൽകണം. കഴിവുള്ളവൻ അവന്റെ തോതനുസരിച്ച്, കഴിവില്ലാത്തവർ അവരുടെ തോതനുസരിച്ച്. എത്ര കൊടുക്കണം എന്ന് പറയുന്നില്ല, മത്താവ് കൊടുക്കണം. മത്താവിൽ മാറൂ, മാന്യമായൊരു മത്താവ് കൊടുക്കണം. അത് ഹക്കൻ അലൽ മുഹ്സിനീൻ, അത് സുഹൃതവാന്മാരുടെ ഒരു ബാധ്യതയാണ്. ബാധ്യത എന്ന നിലക്ക് ആ സ്ത്രീകൾ, എന്തായാലും നിക്കാഹ് നടന്നല്ലേ, വിവാഹം കഴിഞ്ഞല്ലോ, അതിൽ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ടോ അവരെ പ്രയാസപ്പെടുത്താതെ എന്തെങ്കിലും മത്താവ് അവർക്ക് കൊടുക്കണം എന്നാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഈ ഒരു സ്ത്രീ ഇദ്ദാതിരിക്കേണ്ടതില്ല എന്നാണ്. കാരണം അവര് ശയനം അവര് ഒത്തുകൂടിയിട്ടില്ല, അവര് സ്പർശിച്ചിട്ടില്ല, മാത്രല്ല മഹർ നിശ്ചയിച്ചിട്ടില്ല. ഈ അർത്ഥത്തിൽ അവരെന്ത് ചെയ്യേണ്ടതില്ല, ഒരിക്കലും ഇദ്ദ ആചരിക്കേണ്ടതില്ല. അത് സൂറത്ത് അഹ്സാബില് ഖുർആനിലെ 33-ാമത്തെ അധ്യായം അഹ്സാബില് 49-ാം സൂക്തത്തിൽ വ്യക്തമായി വിശദീകരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നകഹത്തുമുൽ മുഅ്മിനാത്തി സുമ്മ തല്ലക്തുമുഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅത്തൂനഹ ഫമത്തിഉഹുന്ന വസബ്ഹൂഹുന്ന സറാഹൻ ജമീല. സൂറത്തുൽ അഹ്സാബ് പഠിക്കേണ്ട സൂറത്ത. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ദാനകഹത്തുമുൽ മുഅ്മിനാത്ത്, നിങ്ങൾ മുഅ്മിനത്തുകളായ സ്ത്രീകളെ വിവാഹം കഴിക്കുമ്പോൾ, സുമ്മ തല്ലക്തുമുഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് അവരെ വിവാഹമോചനം ചെയ്യുകയും ചെയ്താൽ, നിക്കാഹ് കഴിഞ്ഞു അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവരെ തലാക്ക് ചൊല്ലുകയും ചെയ്താൽ, ഫമാലക്കും അലൈഹിന്ന മിൻ ഇദ്ദത്തിൻ തഅത്തൂനഹ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ഒരു ഇദ്ദ അവരുടെ മേൽ ബാധ്യതയായിട്ടില്ല. ഫമത്തിഉഹുന്ന, നിങ്ങൾ അവർക്ക് മത്താവ് നൽകുക. വസരിഹൂഹുന്ന സറാഹൻ ജമീല, ഏറ്റവും നല്ല രീതിയിൽ അവരെ പിരിച്ചയക്കുകയും ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഈ സ്ത്രീക്ക് എന്ത്, സ്ത്രീക്ക് ആരെയും ബന്ധപ്പെട്ടിട്ടില്ല, വിവാഹമോചനം നൽകിയിട്ടില്ലെങ്കിൽ അവർ ഇദ്ദ ആചരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ അവർക്ക് ആ ഇദ്ദ കാലം അല്ലെങ്കിൽ ഇന്ന് ഇത്ര കാലം ഭർത്താവ് ചെലവിന് കൊടുക്കേണ്ട കാര്യവും ഇല്ല, ഒന്നുമില്ല. പകരം മത്താവ് നൽകി പറഞ്ഞേ, ഒരു ദിവസമേ ഉള്ളൂ, മണിക്കൂർ എടുത്തിട്ടുള്ളൂ, അല്ലെ മിനിറ്റുകളെ ഉള്ളൂ എങ്കിൽ പോലും ഈ മത്താവ് നൽകണം. മത്താവിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളുണ്ട്. അത്യാവശ്യം എന്തെങ്കിലും ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് കൊടുക്കണം എന്നാണ്. എന്ന് പറഞ്ഞാല് ഒറ്റ വാക്കിൽ പറഞ്ഞാലും, മത്താവിനെ കുറിച്ച് പറഞ്ഞാൽ അതൊരു സ്വല്പം സുദീർഘമായ കാലം ജീവിക്കാൻ പറ്റുന്ന ഒരു വിഭവം എന്നാണ്. ഒരാളൊരു നല്ല കോടീശ ഒരുപാട് സ്വത്തുള്ള ആളാണ്, അയാളൊരു 1,000 രൂപ 10,000 രൂപ അല്ലെങ്കിൽ കുറച്ച് രൂപ കൊടുത്തു വിടലല്ല ശരി, അയാൾ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. സം പരമദരിദ്രനായ ഒരുത്തനാണെങ്കിൽ ചിലപ്പോൾ അതിനനുസരിച്ച് കുറഞ്ഞു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെടുന്ന നിത്യവൃത്തിക്ക് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ച് അയാൾ കൊടുക്കണം. എന്തായാലും മത്താവ് മാന്യമായിട്ട് അത് അന്ന കൽപ്പിച്ചതാണ്, അത് ഏറ്റവും സന്തോഷത്തോടു കൂടി കൊടുക്കണം. വിവാഹ ബന്ധങ്ങള് വേർപെടാം, ചിലപ്പോ തലാക്കൊക്കെ സംഭവിക്കാം, അള്ളാഹു തആലയുടെ വിധി അങ്ങനെയൊക്കെ വരാം. പക്ഷെ അതിന്റെ പേരിൽ പിന്നീട് പിണക്കങ്ങളോ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളോ ഉണ്ടാകരുത്. അവര് ആ ബന്ധങ്ങൾ രണ്ടുപേർക്കും പുനർവിവാഹം കഴിക്കുമാറുള്ള കാര്യങ്ങൾ വരണം. പല ആളുകളും ഈ ദാമ്പത്യ ബന്ധങ്ങൾ തകരുമ്പോൾ മറ്റുള്ള ആളുകളാണ് അവരുടെ ബന്ധങ്ങളെ വഷളാക്കുന്നതിൽ കുറേ കിടന്ന് ഇതാക്കാറ്. ആളുകൾ മാർക്കിടാനും അവരുടെ പ്രശ്നങ്ങളെ സൂക്ഷ്മമായി പഠിക്കാതെ കാര്യങ്ങൾ വിലയിരുത്താനൊക്കെ പലരും ശ്രമിക്കും, അതൊക്കെ തെറ്റാണ്. ബന്ധങ്ങൾ ഒരുപക്ഷെ വേർപെടാം, തലാഖ് അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അർത്ഥത്തിൽ തലാഖ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും കോപിഷ്ടമായ ഒരു കാര്യമാണെങ്കിൽ പോലും, അനുവദിച്ചതിൽ കോപിഷ്ടമായ കാര്യമാണെങ്കിൽ പോലും വലിയ റഹ്മത്താണ് തലാഖ്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണത്, കാരണം അങ്ങനെ തലാഖ് അനുവദിച്ചിട്ടില്ലായിരുന്നെങ്കിലോ, എത്രയോ സമൂഹങ്ങളിൽ അത് പ്രയാസകരമായി അനുഭവിക്കുന്നു. ഇസ്ലാം തലാഖും അനുവദിച്ചു, നിങ്ങൾക്ക് മറ്റൊരു വിവാഹം കഴിക്കാനും അനുവാദം നൽകി, ജീവിതം രണ്ടു നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒരർത്ഥത്തിൽ റഹ്മത്തും കൂടിയാണ് തലാഖ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഇത് ഇത്രയും വിശദമായി തന്നെ തലാഖിനെ കുറിച്ച് വിശദീകരിച്ച് പറയുന്നത്. പക്ഷെ അത് സൂക്ഷിക്കേണ്ടതും ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതുമാണ്. അപ്പൊ ഇങ്ങനെ മഹർ നിശ്ചയിച്ചിട്ടില്ലാത്ത, അതോടൊപ്പം തന്നെ സഹശയനം നടന്നിട്ടില്ലാത്ത ഒരു വിവാഹമോചനമാണെങ്കിൽ ആ സ്ത്രീ ഇദ്ദാചരിക്കേണ്ടതില്ല, അവർക്ക് മഹർ ഇയാൾ കൊടുക്കേണ്ട ബാധ്യതയില്ല, ഇയാൾ മഹർ കൊടുക്കേണ്ട കാര്യമില്ല, മഹർ നിശ്ചയിച്ചിട്ടില്ല, മഹർ കൊടുക്കേണ്ടതില്ല. പകരം ഒരു മത്താഹ്, നല്ലൊരു ജീവിത വിഭവം കഴിവിനനുസരിച്ച്, കഴിവുള്ളവൻ കഴിവിനനുസരിച്ച്, കഴിവില്ലാത്തവൻ അയാൾക്ക് അയാളുടെ തോതിനനുസരിച്ചും നൽകി നല്ല നിലക്ക് അവരെ പറഞ്ഞേക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ആയത്തിൽ വിശദമായി വിശദീകരിക്കുന്നത്. തുടർന്ന് അടുത്ത ആയത്തിൽ വഇൻ തല്ലഖ്തുമുഹുന്ന മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന വഖദ് ഫറൽതും ലഹുന്ന ഫരീളതൻ ഫനിസ്ഫു മാ ഫറൽതും ഇല്ലാ അൻ യഗ്ഫൂര ഔ യഗ്ഫൂ അല്ലദീ أو يغفو الذي بيده عقدة النكاح وإن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم ان الله بما تعملون بصير وان طلقتموهن നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിശ്ചയിക്കുകയും ചെയ്തു ലഹുന്ന ഫരീള അവർക്ക് വിവാഹ മൂല്യം. ഇതാണ് നമ്മളെ നാട്ടിലൊക്കെ സാധാരണ നടക്കുക. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് എന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചിരുന്നു ഒരു മസല എന്താ ചെയ്യേണ്ടത്. കാരണം നമ്മളെ നാട്ടിലൊക്കെ മഹറൊക്കെ അതാണ് നിശ്ചയിക്കലൊക്കെ കൊടുക്കലുണ്ടോ പിടിക്കലുണ്ടോ എന്ന് എനിക്കറിഞ്ഞു. അതായത് നിശ്ചയിക്കലും മഹറൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു, പക്ഷേ ഇവരെ സ്പർശിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. മറ്റേത് രണ്ടുമില്ല, സ്പർശിച്ചിട്ടുമില്ല, മഹർ നിശ്ചയിച്ചിട്ടില്ല. ആ വിഷയത്തിന്റെ മസലയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ്, വൈൻ തല്ലത്തു മുഹുന്ന നിങ്ങൾ അവരെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് അവരെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ വഖദ് ഫറൽതും ലഹുന്ന ഫരീള നിങ്ങൾ വിവാഹ മൂല്യം അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവിടെ തലാക്കി എല്ലിക്കഴിഞ്ഞാൽ ഫനിസ്തുമാ ഫറൽതും നിങ്ങൾ നിശ്ചയിച്ചതിന്റെ പകുതി. അപ്പോൾ നിശ്ചയിച്ചതിന്റെ പകുതി, ഒരാൾ 10 പവൻ മഹർ കൊടുത്തിട്ടാണ് വിവാഹം കഴിച്ചത്, പക്ഷെ അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് തലാക്കി അല്ലെങ്കിൽ 5 പവൻ 5 പവൻ ആ സ്ത്രീക്ക് നൽകേണ്ടി വരും. ഇല്ല അയ്യൂൻ അവർ ഇളവ് ചെയ്താലൊഴികെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇളവ് നൽകുക ആരുടെ കയ്യിലാണോ നിക്കാഹ്, നിക്കാഹിന്റെ അധികാരം ആരുടെ കയ്യിലാണോ അയാൾ ഇളവ് നൽകിയാലല്ലാതെ. പറഞ്ഞ മനസ്സിലാവും. അതായത് 10 പവൻ മഹർ നിശ്ചയിച്ചിട്ടാണ് വിവാഹം ചെയ്തതെങ്കിൽ 5 പവനാണ് കൊടുക്കുന്നത്. അത് ഇല്ലാ യൗഫൂൻ, അവര് വിട്ടുവീഴ്ച ചെയ്താലേ ഉള്ളൂ. അവര് പറയാൻ നിക്കാഹ് വേണ്ട എന്ന് പറഞ്ഞാൽ 5 കൊടുക്കേണ്ടതില്ല. അവര് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, എനിക്കത് എന്താണോ നിശ്ചയിച്ച കിട്ടണം എന്നാണ് അവര് പറഞ്ഞെങ്കിൽ 5 പവന് കൊടുക്കണം. അല്ലെങ്കിൽ 5 നിന്നും പിന്നെ മാറ്റം വരുന്നത് എങ്ങനെ, ഔ യൗഫു അല്ലദീ ബിയദിഹി ഉഖ്ദത്തു നിക്കാഹ്, നിക്കാഹിന്റെ അധികാരം ആരുടെ കയ്യിലാണോ, അത് ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. വേറെ ചില അഭിപ്രായം പരിഗണനയല്ല. അതായത് നിക്കാഹിന്റെ അധികാരം, വിവാഹമോചനാധികാരം, നിക്കാഹിന്റെ ഞാൻ വിവാഹം ചെയ്ത് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭർത്താവാണ്. അപ്പൊ നിക്കാഹിന്റെ അധികാരം ആരുടെ കയ്യിലാണോ അയാൾ വിട്ടുവീഴ്ച ചെയ്താലല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ 5 അല്ല 10 എന്നെടുത്തോ, എനിക്ക് 5 പകുതി തരേണ്ടതില്ല, 10 നിങ്ങൾക്കുള്ളത് തന്നെ. അപ്പൊ ഇവിടെ പുരുഷനോ സ്ത്രീയോ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ 5 കൊടുക്കേണ്ടത്. സ്ത്രീ വിട്ടുവീഴ്ച ചെയ്താൽ ഇപ്പൊ ഒന്നും കൊടുക്കണ്ട. അവര് പറയുകയാണ് എനിക്ക് മഹർ ആവശ്യമില്ല, നിങ്ങളെ മഹർ നിങ്ങൾ എടുത്തോളൂ, നമ്മളെ തൊട്ടൊന്നുമില്ലല്ലോ, ആ നിങ്ങൾ എടുത്തോളൂ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ മഹർ കൊടുക്കേണ്ടതില്ല. അതല്ല പുരുഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ അതിന്റെ ഒരു പകുതി തങ്കപ്പിച്ച മേടിക്കണില്ല, മുഴുവനും നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ അപ്പോഴും പ്രശ്നമില്ല. അതല്ല ഇത് രണ്ടുപേരും അവരവരുടേതായ നിലപാടിലാണ് നിൽക്കുന്നതെങ്കിൽ വിവാഹമൂല്യം നിശ്ചയിച്ചതിന്റെ പകുതി അവർക്കുള്ളതാണ്. എന്നിട്ട് ഖുർആൻ പറയാണ് തഖ്‌വയോട് ഏറ്റവും അടുത്തത് വിട്ടുവീഴ്ച ചെയ്യലാണ്. പറഞ്ഞ ഒരു തരം കണക്കിന്റെ ബലാബലത്തിൽ ഇങ്ങനെ വാശി പിടിച്ച് പുതിയ കാലത്തൊക്കെ ഈ കോടതി മുഖേനൊക്കെ അങ്ങോട്ട് കേസ് കൊടുത്തിട്ടുള്ള രീതികളാണ്. അതല്ല, വിട്ടുവീഴ്ചകൾ ചെയ്യലാണ് തഖ്‌വയോട് ഏറ്റവും അടുത്തത്. വലാ തൻസുൽ ഫളില ബൈനക്കും, വലാ തൻസു നിങ്ങൾ മറന്നു പോകരുത്, അൽ ഫളില ബൈനക്കും നിങ്ങൾക്കിടയിലുള്ള ഒരു അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത്. ഇനിയും നന്നൽക്ക് രണ്ടാളും ജീവിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയ ഫളിലിനെയും അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തെയും ഈ ബന്ധത്തെയും നിങ്ങൾ മറന്നു പോകരുത്. വിട്ടുവീഴ്ച ചെയ്യലാണ് ഏറ്റവും നല്ലത്. അന്ന് തഖ്‌വയോട് ഏറ്റവും അടുത്തത്, പ്രത്യേകിച്ച് അത് പുരുഷൻ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കലാണെന്നാണ് പറയുന്നത്. പുരുഷൻ പറയാണ് എനിക്കത് വേണ്ട, ആ പകുതി വേണ്ട, അത് വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്. ആ മഹറിൽ മഹറിൽ നിന്ന് പകുതി അല്ലാതെ മുഴുവൻ നിങ്ങൾ എടുത്തോളി എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. കാരണം ആ ബന്ധങ്ങളെ ഒരിക്കലും ശിഥിലമാക്കാതിരിക്കാൻ നോക്കണം. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ബിമാ തഅ്മലൂന ബസീർ, നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷ്മമായി കാണുന്നവനാണ്. അപ്പൊ നോക്കൂ, അതുകൂടി നോക്കിയാൽ മനസ്സിലാവും, വളരെ എളുപ്പമാണ്. വൈൻ തൊല്ലത്തും ഹുന്നാ, നിങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ മിൻ കബലി അന്തമസ്സൂഹുന്നാ, നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ്, ഇതൊക്കെ പഠിച്ച വാക്കുകളാണ്, അതുകൊണ്ടാണ്. വഖദ് ഫറൽത്തും ലഹുന്ന ഫരീള, അവർക്ക് വിവാഹമൂല്യം നിശ്ചയിച്ചു നൽകുകയും ചെയ്തു. സ്പർശിക്കുന്നതിന് മുമ്പാണ്, പക്ഷെ വിവാഹമൂല്യം നിശ്ചയിക്കുകയും ചെയ്താൽ ഫനിസ്ഫു, നിസ്ഫു എന്നാണ് പകുതി, ഫനിസ്ഫു മാ ഫറൽത്തും, വിവാഹമൂല്യം നിശ്ചയിച്ചതിന്റെ പകുതിയാണ്. ഇല്ലായഫൂൻ, അവർ വിട്ടുവീഴ്ച ചെയ്താലൊഴികെ. ആ സ്ത്രീ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് വേണ്ടെന്ന് പറയാനി കുഴപ്പമില്ല. ഔ അല്ലെങ്കിൽ യഹുഫു അല്ലയോ ബിയദിഹി ഉഖ്ദതു നിക്കാഹ്, നിക്കാഹിന്റെ ഉടമ്പടി ആരുടെ കയ്യിലാണോ അയാൾ വിട്ടുവീഴ്ച ചെയ്താൽ ഒഴികെ. അയാൾ പറയാണ് എനിക്ക് പകുതിയല്ല, മുഴുവൻ എടുത്തോളി എനിക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ, ഔ അൻതഫു അഖ്റബു തഖ്‌വാ, തഖ്‌വയോടെ ഏറ്റവും സമീപസ്ഥമായത് ഇളവ് ചെയ്യലാണ്. ഒരു തഖ്‌വയുള്ളവന്റെ നിലപാട് ആ വിഷയത്തിൽ ഇളവ് ചെയ്തു കൊടുക്കുക എന്നതാണ്. വൻതഖ്ഫു അഖ്റബു തഖ്‌വാ, അല്ലാഹുവിനെ പേടിക്കുകയും അല്ലാഹുവിന്റെ വ്യവസ്ഥകൾ പാലിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ, സൂക്ഷ്മതയുടെ പരിധികൾ പാലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതാണ് തഖ്‌വയോട് ഏറ്റവും അടുത്തത്. അതുകൊണ്ട് വലാ തൻസുൽ ഫളില ബൈനക്കും, വലാ തൻസുൽ ഫളില ബൈനക്കും, നിങ്ങൾ പരസ്പര ഇടപാടുകളിൽ ഉദാരത നിങ്ങൾ മറക്കരുത് എന്നാണ്. ഇവിടെ ഫളിൽ എന്ന് പറഞ്ഞാൽ ചെറിയ അനുഗ്രഹം എന്നുള്ള ഉദാരത, പരസ്പര ഇടപാടുകളിൽ ഉദാരത മറക്കരുത്. നമ്മളെ പരസ്പര ഇടപാടൊക്കെ നടത്തുമ്പോൾ നമ്മളെ ഒരു ഒരു തിരി അങ്ങണ്ട് ഉദാരത കാണിച്ചാൽ, കാരണം അതാളെ മുമ്പിൽ വെച്ചിട്ട് എടുത്തു കൊടുക്കേണ്ടി വരില്ല. ഉദാരത മറന്നു പോകരുത്. ആ ഉദാരതയാണ് ഏറ്റവും ബലവത്തായി നിൽക്കുന്ന ഒരു പ്രധാന ഘടകം. കാരണം അവിടെ ആ ഉദാരത നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നല്ല ഒരു നിലപാടായിട്ട് വരും എന്നതാണ്. മാനുഷിക ബന്ധങ്ങൾ സംതൃപ്തവും സന്തോഷകരവുമാവുന്നതിന് അന്യോന്യം ഔദാര്യപൂർവം വർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോരുത്തരും അവരവരുടെ നിയമപരമായ വശങ്ങളിൽ വാശി പിടിച്ച് നിൽക്കുന്ന പക്ഷം സാമൂഹിക ജീവിതം ഒരിക്കലും സുഖകരമാവില്ല. അപ്പൊ വാശിയും ദുർവാശിയും ഒന്നും കാണിക്കാതിരിക്കുക. പകരം അവിടെ എന്താണ്, വലാ തൻസുൽ ഫളില ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ആ ഉദാരത നിങ്ങൾ മറന്നു പോകരുത്. ഇന്നല്ലാഹ ബിമാ തഅ്മലൂന ബസീർ, ചെയ്യാൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും അല്ല കാണുന്നുണ്ട്. ഇതിനൊക്കെ ഇങ്ങനെ ഇത്ര സംഖ്യ ഇത്ര പൈസ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓരോന്നും അല്ലാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന ബോധത്തോടു കൂടി, ഔദാര്യത്തിന്റെയും സ്നേഹത്തിന്റെയും നിലപാടോടു കൂടി വിട്ടുവീഴ്ചയുടെ നിലപാട് സ്വീകരിക്കണം. ആ നിലപാടുകളെ കുറിച്ചൊക്കെ അള്ളാഹു തആല കണ്ടറിയുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഔദാര്യത കാണിച്ചാൽ അത് നഷ്ടപ്പെടുന്നില്ല, പടച്ച തമ്പുരാന്റെ മുമ്പിൽ അതിന്റെ നല്ല പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ രണ്ടായത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് രീതികൾ പഠിപ്പിച്ചാണ്. ഒന്ന്, വിവാഹമൂല്യം നിശ്ചയിക്കാതെ, എന്നാൽ സ്പർശിക്കാത്ത സമയത്ത് എങ്ങനെ വിവാഹമൂല്യം നടക്കണം, അതേസമയം വിവാഹമൂല്യം നിശ്ചയിക്കുകയും പിന്നെ സ്പർശിക്കാതിരിക്കുകയും ചെയ്താൽ എങ്ങനെ, ഈ രണ്ട് രീതിയും കൂടി. നമ്മളിത് മനസ്സിലാക്കേണ്ടത് എത്ര സൂക്ഷ്മ തലത്തിലാണ് അല്ലാഹു തആല കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. കേവലം ആരാധനകളും പ്രാർത്ഥനകളും അല്ല, ജീവിതത്തിന്റെ ഓരോ മേഖലയിലും, കുടുംബ ജീവിതത്തിന്റെയും വൈവാഹിക ജീവിതത്തിന്റെയും അതിസൂക്ഷ്മമായ മേഖലകളിൽ പോലും പടച്ചതമ്പുരാൻ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണമെന്നതിന്റെ കൃത്യവും വ്യക്തവുമായ വളരെ സൂക്ഷ്മ തലത്തിലെ കാര്യങ്ങൾ അല്ലാഹു തആല വിശദീകരിച്ചു തന്നിരിക്കുകയാണ്. ദീനിന്റെ ഒരു വിശാലത നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ എത്ര ശാസ്ത്ര നല്ല എത്ര ഉന്നതമായൊരു ഘടനയാണ്. ഇങ്ങനത്തെ ഒരു ദീനാണോ, കേവലം ആത്മീയ ഇതൊരു മതമാണോ, നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇതൊരു ജീവിത ദർശനമല്ലേ, ഇതൊരു കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്, ജീവിതത്തെ പൂർണ്ണമായി ചൂർന്നു നിൽക്കുന്ന ഒരു ജീവിതക്രമമല്ലേ. 1400 വർഷം മുമ്പാണ് അരാജകത്വത്തിലും അരക്ഷിതാവസ്ഥയിലും ജീവിച്ച ഒരു സമൂഹത്തിനാണ് ജീവിതത്തിന്റെ ഉദാത്തമായ മൂല്യങ്ങൾ അന്ന് മുതൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ലോകത്തെ കോടിക്കണക്കായ മനുഷ്യർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിയമങ്ങളും വ്യവസ്ഥകളൊക്കെ അള്ളാഹുവിൻ്റെതാണെന്ന നിലക്ക് അതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. അടുത്ത ആയത്ത് നോക്കൂ. ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ ഉസ്താ, وقوموا لله قانتين حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين شريعات نولي غالية حافظوا نيغل سوچيكوا نيغل نشتبولرتغا على الصلوات نمسكار نيغل نشتبولرتغا والصلاة الوسطى مدي نمسكارتلوم വക്കൂമൂ നിങ്ങൾ നമസ്കരിക്കുക ലില്ലാഹി അല്ലാഹുവിന് ഖാനിത്തീൻ ഭയഭക്തിയുള്ളവരായി നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ചെയ്യുക നിങ്ങൾ നമസ്കരിക്കുക ഒന്നുകൂടി നോക്കൂ ഹാഫിളു നിഷ്ഠ പുലർത്തുക ശരിക്കും നിഷ്ഠയോടുകൂടി നിർവഹിക്കുക കൃത്യമായി അനുഷ്ഠിക്കുക എന്നാണ് അലസ്വലവാത്തി നമസ്കാരങ്ങള് വസ്വലാത്തിൽ ഉസ്താ മധ്യ നമസ്കാരവും വക്കൂമൂ നിങ്ങൾ നിന്ന് നമസ്കരിക്കുക ലില്ലാഹി അല്ലാഹുവിന് ഖാനിത്തീൻ ഭയഭക്തിയുള്ളവരായി അടുത്തായത്തും കൂടി നോക്കൂ ഫൈൻ ഹിത്തും പരിജാലം ഔ റുക്ബാനൻ ഫഇദാ മിൻതും വദുക്കുറുല്ലാഹ കമാല്ലമക്കും മാലം തക്കൂനു താലമൂൻ ഫൈൻ ഹിത്തും ഇനി നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഫരിജാലൻ അപ്പോൾ നടന്നുകൊണ്ടും ഔറുക്കുബാനൻ അല്ലെങ്കിൽ വാഹനത്തിലായിരുന്നു കൊണ്ടോ എന്താ എഴുതിക്കാണിച്ച ശ്രദ്ധിച്ചില്ല ഫൈൻ ഹിത്തും നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഫരിജാലൻ അപ്പോൾ നടന്നുകൊണ്ടും ഔറുക്കുബാനൻ അല്ലെങ്കിൽ വാഹനത്തിലിരുന്നോ ഫൈദാ അമിൻതും ഇനി നിങ്ങൾ നിർഭയരായാല് ഫദുക്കുറുല്ലാഹ അല്ലാഹുവിനെ സ്മരിക്കുക കമാ അല്ലമക്കും നിങ്ങളെ പഠിപ്പിച്ച പ്രകാരം മാലം തക്കൂനു താലമൂൻ മാലം തക്കൂനു നിങ്ങളായിരുന്നില്ലാത്തത് താലമൂൻ നിങ്ങൾ അറിയുന്നത് അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയാതിരുന്ന കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച പ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്യുക. അപ്പോ ഞാൻ ഈ രണ്ടായത്തും കൂടി ഒന്നിച്ചു പറയാണ്, മനസ്സിലാവും, ശരിയായിരിക്കും, മനസ്സിലാവും. ഒന്ന് ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ ഉസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, അല്ലാ നിങ്ങൾ നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കുക, അതോടൊപ്പം തന്നെ മധ്യ നമസ്കാരം നിങ്ങൾ അല്ലാഹുവിനോട് ഭയഭക്തിയുള്ളവരായി നമസ്കരിക്കുക എന്നാണ് പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ കുടുംബജീവിതം, സാമൂഹിക ജീവിതം, സാമ്പത്തിക ഇടപാടുകൾ, മറ്റ് നിയമങ്ങൾ ഇതൊക്കെ പറഞ്ഞതിന്റെ ഇടയ്ക്ക് രണ്ടായത്ത് നിസ്കാരവുമായി ബന്ധപ്പെടുത്തി വന്നിരിക്കുന്നു. ഇസ്ലാം വിമർശകരായ ചില ആളുകൾ എന്നൊക്കെ പറയാറുണ്ട്, എന്താ ഖുർആൻ ഇങ്ങനെ ഇടക്കിടക്ക് ഓരോ വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുണിമാറിപ്പോണത് എന്നൊക്കെ ചില ആളുകൾ ഖുർആനെ കുറിച്ച് ആത്മജ്ഞാനികളായ ആളുകൾ പറയുകയും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒരു സവിശേഷത അതാണ്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ബക്കറ എന്നാണ് നമ്മളെ സൂറത്തിന്റെ പേര്. അതിപ്പോ എത്ര പശു വന്നത്, നിങ്ങൾക്ക് ഇനി പശു വരാനുമില്ല, വന്ന പശു എത്രയെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഒരു പ്രതിപാദന ശൈലിയും അതിന്റെ തലക്കെട്ടിന്റെ രീതിയും ഒക്കെ വ്യത്യസ്തമായ ഒരു ഘടനയാണ്. മാത്രമല്ല ഒരു വിഷയത്തിൽ ഒരു അധ്യായത്തിൽ ആ ഒരു വിഷയം അങ്ങനെയല്ല, നിരവധി വിഷയങ്ങൾ ആ പറഞ്ഞ വിഷയം തന്നെ മറ്റധ്യായങ്ങളിൽ ഒക്കെ വരുന്നു. കാരണം 23 സംവത്സരം കൊണ്ട് ഒരു ജനതയെ മാറ്റിമറിക്കുന്ന രീതിയിൽ സാന്ദർഭികമായി അവതീർണമായതാണ് ഖുർആനിന്റെ സൂക്തങ്ങളൊക്കെ എന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടെ വളരെ ഇത് തമ്മിൽ അതേസമയം ഖുർആനിന്റെ ഓരോ ആയത്തുകളും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു താല്ലുക്കുണ്ട്. ആ താല്ലുക്കാണ് നമ്മൾ തഫ്സീറിൽ ഒരായത്തും അടുത്ത ആയത്തും തമ്മിലുള്ള ബന്ധം പഠിക്കലാണ് ശരിയായ ഖുർആന്റെ വിശദീകരണ പഠനം, തഫ്സീർ പഠനം എന്ന് പറഞ്ഞാൽ അതാണ്. ശരിയാ, എന്നോട് മഹാനായ അബുൽ ജലാൽ മൗലവി, പുതിയ പണ്ഡിതനായിരുന്നു അബുൽ ജലാൽ മൗലവി, എപ്പോഴും എന്നോട് പറയാറുണ്ട്, നിങ്ങൾ എപ്പോഴും ഖുർആന്റെ ഒരായത്തും അടുത്ത ആയത്തും തമ്മിലുള്ള താല്ലുക്ക് ശ്രദ്ധിച്ചു നിരീക്ഷിക്കണം എന്ന് അദ്ദേഹം എന്നെ ഉപദേശിക്കാറുണ്ട്. അതായത് ഓരോ അടുത്തടുത്ത ആയത്തുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പഠിക്കലാണ് തഫ്സീർ. അപ്പോഴാണ് ഖുർആന്റെ സമർത്ഥനം ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ എന്താ സംഭവം? അള്ളാഹുവിന്റെ വിവിധങ്ങളായ സാമൂഹിക, കുടുംബ, ദാമ്പത്യ ജീവിതത്തിലെ നിയമങ്ങളാണ് ഈ പറയുന്നത്. ആ നിയമങ്ങൾ പറയുന്നതിനിടക്ക് അള്ളാഹു നമസ്കാരത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമസ്കാരം ഒരു അടിമയും അള്ളാഹും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാക്രമം, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം രൂഢമൂലമാക്കുന്ന ഒരു ആരാധനാക്രമം, മണിക്കൂറുകൾ ഇടവിട്ട് റൂഹ് തൊണ്ടക്കുടിയിൽ എത്തുന്നത് വരെ നിലനിൽക്കുന്ന ഒരു വലിയ ഇബാദത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാഹുവുമായിട്ട് ആ ബന്ധം നിലനിൽക്കുമ്പോഴാണ് പടച്ചു തമ്പുരാന്റെ വിവിധങ്ങളായ നിയമങ്ങൾ നമുക്ക് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പ്രായോഗികമാക്കാനും സാധിക്കുക. അപ്പൊ നമസ്കരിക്കുന്ന നമസ്കാരം നിർവഹിക്കുന്ന ആളുകളൊക്കെ ഈ നിയമങ്ങൾ സ്വീകരിക്കണം. ഈ നിയമങ്ങളൊക്കെ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുമായുള്ള ബന്ധം ഊഷ്മളമാകണം. ആരോ പറഞ്ഞ നിയമമല്ല, തന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ റബ്ബിന്റെ നിയമമാണിത്. ആ നിയമങ്ങളൊക്കെ പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന ബോധം ഒരാൾക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഇവിടെ നമസ്കാരത്തെ കുറിച്ച് സൂചിപ്പിച്ചത്. അതിലെന്താ പറഞ്ഞത്? ഹാഫിദു അലസ്സലാത്തി അലസ്സലവാത്തി വസ്സലാത്തിൽ ഉസ്താ നിങ്ങൾ നമസ്കാരത്തെ നിഷ്ഠയോടെ നിർവഹിക്കുക, നമസ്കാരങ്ങളെ, പ്രത്യേകിച്ച് മദ്യനമസ്കാരം. ഇപ്പൊ ഇവിടെ ഈ മദ്യനമസ്കാരം എന്നുള്ളതിനെ കുറിച്ച് ആദ്യം ഒഴിവാക്കുക. അതിന് ചില മുഫസ്സറുകളൊക്കെ കൊടുത്തിരുന്ന ശ്രേഷ്ഠ നമസ്കാരമാണ്. കാരണം ഉസ്താ എന്നുള്ളതിന് മദ്യം എന്ന് മാത്രമല്ല ശ്രേഷ്ഠം എന്നും അർത്ഥം. അതിന് നമസ്കാരങ്ങളിൽ ഒരെണ്ണം ശ്രേഷ്ഠം എന്ന അർത്ഥത്തിലുമല്ല, അതിങ്ങനെ ഒരു പ്രധാനപ്പെട്ട നമസ്കാരം എന്നല്ല എന്ന അർത്ഥത്തിൽ പറഞ്ഞേ ഉള്ളൂ. മറ്റൊന്ന് പറയുന്നത് മദ്യ നമസ്കാരം എന്നതിനെ കുറിച്ച് എല്ലാ ഭക്തിനെ കുറിച്ചും അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ സുബഹിയാണെന്ന് പറയുന്നുണ്ട്, കാരണം മഗ്രിബ് മുതലുള്ള ഒരു ദിവസം തുടങ്ങുന്നത് ചന്ദ്രമാസ ഘടനയിൽ. അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ മഗ്രിബ് ഇശ, നടുക്ക് സുബഹി, പിന്നെ ദുഹർ അസർ. വേറെ ചില ആളുകൾ അസർ നമസ്കാരമാണെന്ന് പറയുന്നു. അങ്ങനെ പല അഭിപ്രായങ്ങളും ഉണ്ട്. അസർ നമസ്കാരമാണ് എന്നതിനാണ് കുറച്ചും കൂടി കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാല്, അസർ നമസ്കാരത്തിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് ഒരു ചർച്ച ഉണ്ടായെന്ന് പറഞ്ഞാല്, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ചോദിച്ചു, ഈ അസർ നമസ്കാരം മദ്യ നമസ്കാരം ഏതാണ് എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടി, മദ്യ നമസ്കാരത്തെ കുറിച്ച് ഞങ്ങളും ചിന്തിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അഹ്സാബ് യുദ്ധവേളയിൽ ഒരു പ്രയോഗം നടത്തി. കാരണം അഹ്സാബ് യുദ്ധവേളയിൽ ശത്രുക്കൾ ഇങ്ങനെ ഇതച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മദീന രാഷ്ട്രത്തിന്റെ മൂന്നിരട്ടി വരുന്ന ഒരു വലിയ സംഘം അഹ്സാബുകൾ, സഖ്യകക്ഷികൾ മദീനയെ വിഴുങ്ങാൻ പാകത്തിൽ ഇങ്ങനെ ഇതച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ പ്രതിരോധിക്കാൻ സൽമാൻ ഫാരിസ് റളിയല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി തിരുമേനി സാബത്തും കിടങ്ങുകുടിക്കുകയാണ് മദീനക്ക് ഒരു ഭാഗം മുഴുവൻ. ആ കിടങ്ങുകുടി ധൃതിയിൽ നടക്കണം. ആ ധൃതിയിൽ പെട്ടിട്ട് അസർ നമസ്കാരം നഷ്ടപ്പെട്ട പോലെയായി. കാരണം കിടങ്ങി പെട്ടെന്ന് ധൃതി, അതുകൂടെ അസർ നമസ്കാരം നഷ്ടപ്പെട്ടതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മുഖം ഒന്ന് ചുവന്ന് വിവരണമായി. നമ്മൾ മനസ്സിലാക്കണം, റസൂൽ ആരാ? റസൂൽ കാരുണ്യത്തിന്റെ റസൂലാണ്. തന്നെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച റസൂലാണ്. തായിഫുകാർ കല്ലെറിഞ്ഞ് പീഡിപ്പിക്കുമ്പോ രക്തം ധാരധാരയായി ഒഴുകുമ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നുണ്ട്, പർവ്വതങ്ങളുടെ മലക്കുകളെ വിട്ടിട്ട് താങ്കളോട് അക്രമം കാണിച്ച് ജനതയെ മലമടുക്കിലിട്ട് നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു റസൂൽ അല്ലാഹുമ്മഫ്ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, പടച്ചോനെ അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിച്ച റസൂലാണ്. റസൂല് കാരുണ്യത്തിന്റെ പ്രവാചകനാണ്, സ്നേഹം വിതറിയ പ്രവാചകനാണ്. പക്ഷേ അഹ്സാബ് യുദ്ധവേളയിൽ അസർ നമസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ പ്രവാചകന്റെ മുഖം ചുവന്ന് വിവർണമായി. അന്ന് പ്രവാചകൻ പറഞ്ഞു, അസർ നമസ്കാരം ഇതാ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അസർ നമസ്കാരം നഷ്ടപ്പെടാൻ കാരണക്കാരായ ശത്രുക്കളുടെ വീടും കബറും പടച്ചോനെ നീ തീ കൊണ്ട് നിറക്കണമേ. നേരത്തെ തായിഫുകാർ കല്ലെറിഞ്ഞ് പീഡിപ്പിക്കും, അള്ളാഹുമോ എന്ന് പ്രാർത്ഥിച്ച, തായിഫുകാർക്ക് പൊറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച കാരുണ്യത്തിന്റെ റസൂൽ അസർ നമസ്കാരം നഷ്ടപ്പെടാൻ കാരണക്കാർ ശത്രുക്കൾ മുഖേന നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പ്രവാചകന്റെ മുഖച്ചു വന്നു. പ്രവാചകൻ അർത്ഥത്തിൽ ശാപപ്രാർത്ഥന നടത്തി, കത് ശഗലു അനിസ്വലാത്തി വസ്സലാത്തിൽ ഉസ്താ, ശഗലൂര അനിസ്വലാത്തി വസ്സലാത്തിൽ ഉസ്താ എന്നൊക്കെ പറയുന്നു. മല അള്ളാഹു കുബൂറുഹും ബുയൂത്തുഹുന്നാർ, അവരുടെ വീടും കബറും തീ കൊണ്ട് നിറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു വഖ്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യത, ഒരു വഖ്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യത സഹോദരന്മാരും സഹോദരിമാരും ഞാനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതുകൊണ്ട് അവിടെ അസ്വലാത്തുൽ ഉസ്താ എന്ന് റസൂൽ പറഞ്ഞത് അസ് നമസ്കാരത്തെ കുറിച്ചാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അസർ നമസ്കാരമാണ് സലാത്തുൽ ഉസ്താ എന്നാണ് ഒരു അഭിപ്രായം. പക്ഷെ അതിനെക്കുറിച്ച് മൗലാന മൗദൂദ് സാഹിബിന്റെ ഉള്ള മുഫസ്സറുകൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരാൾക്ക് അഞ്ചു മക്കളുണ്ട്, അതിലൊരു മോനെ മരണപ്പെട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ അവന്റെ പൊന്നുമോ മരിച്ചുപോയി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മരിച്ച മോനാണ് ആ കൂടി പൊന്നുമോന് എന്ന അർത്ഥത്തിലല്ല, നഷ്ടപ്പെട്ടതിനെ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് അസർ നമസ്കാരം നഷ്ടപ്പെട്ടപ്പോൾ അതിനെ പ്രവാചകൻ വിശിഷ്ടമായ എന്റെ നമസ്കാരം നഷ്ടപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നൊക്കെ ഉണ്ട്. എന്തായാലും ശരി, അഞ്ചൊക്കെ നമസ്കാരവും വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ പറയാം, നമുക്ക് ഏതിലാണോ അശ്രദ്ധ ഉള്ളത് അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള നമസ്കാരം നമ്മൾ മനസ്സിലാക്കുക. ചില ആൾക്കാർക്ക് സുബഹി നമസ്കാരം ക്ലിയർ അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള നമസ്കാരം ആ സുബഹിയാണെന്ന് മനസ്സിലാക്കുക. ചില ആളുകൾക്ക് ഇശാ നമസ്കാരമാണ് അത്ര അശ്രദ്ധമാകുന്നതെങ്കിൽ ഞാൻ വിചാരിച്ച് പെണ്ണു ചില വിദ്യാർത്ഥിനികളോട് ചോദിച്ചു, മിക്ക പെൺകുട്ടികൾക്ക് ഇശാണ് ഏറ്റവും കളയുന്നത്. എല്ലാവരും നമസ്കരിക്കണ നമസ്കാരം മഹരിബ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിൽ നമസ്കാരം, അഞ്ചു നേരത്തെ നമസ്കാരം വളരെ പ്രാധാന്യമുള്ളത്. അഞ്ചു നേരവും നിസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല. അയാള് ഒമൻ കഫറ ഒമൻ തറക്കഹ ഫക്കത് കഫറ, അതിനെ നിഷേധിക്കുന്നവൻ സത്യനിഷേധിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ ചോദിച്ചാൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അയ്യുൽ അമൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ഏതാണ്, പ്രവർത്തനം ഏതാണ്? അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നതാണ്. വബിറുൽ വാലിദൈൻ വൽ ജിഹാദ് ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞു മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലും അല്ലാഹുവിന്റെ മാർഗത്തിലാണ് പിന്നീട് പറഞ്ഞത്. മാത്രമല്ല നമസ്കാരം മുടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഇഖാമത്തു സ്വലാത്ത്, നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുക, അതാണ് ഹാഫിളു അല സ്വലാ സ്വലവാത്ത് എന്നതിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരൊറ്റ വക്ത് പോലും വിട്ടുപോകും. ഇവിടെ അടുത്ത ആയത്തിൽ പറയുന്നത് നിങ്ങൾ അരക്ഷിതാവസ്ഥും പരിചാലന ഉറുക്കുപാല, നിങ്ങൾ അരക്ഷിതാവസ്ഥയിലാണെങ്കിൽ നടന്നാണെങ്കിലും നിന്നാണെങ്കിലും യാത്ര ചെയ്തിട്ടാണെങ്കിലും നിസ്കാരം നിർവഹിച്ചേക്കണം എന്നാണ്. നമസ്കാരം ഒഴിവാക്കുന്ന പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യാണ്, രാത്രി തിരുവനന്തപുരത്ത് നിന്ന് 12 മണിക്ക് കയറിയതാണ്, നാട്ടിലെത്തുമ്പോ 5 മണിയാണ്, അല്ല രാവിലെ 10 മണിയാണെങ്കിൽ സുബഹി ഒന്നും ചെയ്യാൻ പറ്റൂല. സുബഹി ബസ്സിൽ നിന്ന് തന്നെ നിസ്കരിച്ചേക്കണം, ഒരു സംശയമല്ല. നമസ്കാരം പാഴാക്കുന്ന പ്രശ്നമേ ഇല്ല. നമസ്കാരം കലാകാകുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആൾക്കാരെ ചില തെറ്റായ ധാരണ ഉണ്ട്. നമസ്കാരം കലാകുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ ബോധമില്ലാണ്ടായി, ഒരാൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി, 12 മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞു, ബോധം വന്നപ്പോ രാത്രിയായി, അപ്പൊ ലോഹറും അസറും മഹരിബും അയാൾക്ക് കലാകായി. എന്നിട്ടോ ബോധം വന്നത് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ആ റൂമിൽ നിന്നാണ് ബോധം വന്നതെങ്കിൽ അവിടെ വെച്ച് സ്കരിച്ചേക്കണം. നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് രോഗം മാറിയിട്ട് സ്കരിക്കാന്ന് പറഞ്ഞാൽ പറ്റൂല. എപ്പോഴാണോ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ബോധം കിട്ടിയത്, ബോധം ഉണ്ട് തനിക്ക് നിസ്കരിക്കാമെന്ന ബോധം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നിട്ട് അയാൾ മനസ്സിൽ ഓർത്തിട്ടെങ്കിലും ആ നമസ്കാരം ആ സമയത്ത് നിർവഹിച്ചേക്കണം, ഒരു വിട്ടുവീഴ്ചയല്ല. ഒരാൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ജമാക്കാനും കസറാക്കാനും പറ്റാത്ത സുബൈഡ നേരമാണ് സമയം കളായി പോകുമെന്നുണ്ടെങ്കിൽ അയാൾ ബസ്സിൽ നിൽക്കുകയാണെങ്കിലും നിന്നിട്ട് നിസ്കരിച്ചേക്കണം, ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ട് നിസ്കരിച്ചേക്കണം. എങ്ങനെയാണോ നമസ്കാരം ഒഴിവാക്കുന്ന പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, ഈ രീതിയിൽ തന്നെയാണ് ആ കാര്യം ശരിക്കും. അതായത് ഒരിക്കലും നമസ്കാരം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അല്ലാഹു തആല ചെയ്തൊരു വലിയ ഔദാര്യമാണ് നമസ്കാരം. നിങ്ങൾക്ക് രാജാതിരാജനായ റബ്ബിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു അവസരമാണ് നമസ്കാരം. അള്ളാഹുവിനെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാം എപ്പോഴും. മിഹ്റാജിന് പോയപ്പോഴാണ് അള്ളാഹു തആല നമസ്കാരം നിർബന്ധാക്കിയത്. അള്ളാഹു തആല അള്ളാഹുവിന്റെ റസൂലിനെ ആദരിച്ചത് മിഹ്റാജിലൂടെയാണ്, വാനലോകത്തേക്ക് കൊണ്ടുപോയിട്ടാണ്. അസ്സലാത്തു മിഹ്റാജിൽ മുഅ്മിന്റെ വാനാരോഹണമാണ് നമസ്കാരം, അള്ളാഹുവിലേക്കുള്ള പ്രയാണമാണ്. നിങ്ങൾക്ക് രാജാതിരാജനായ റബ്ബിനെ അഭിമുഖീകരിക്കാനുള്ള അവസരം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയ 5 നേരത്തെ ഫർദ് നമസ്കാരം, ശേഷം പിമ്പുമുള്ള സുന്നത്ത് നമസ്കാരം, മഴയ്ക്ക് വേണ്ടി നമസ്കാരം, പേടിക്ക് വേണ്ടി നമസ്കാരം, എല്ലാത്തിനും നമസ്കാരമാണ്. എല്ലാത്തിനും വേണ്ടി നമസ്കാരമാണ്, നമ്മൾ എല്ലാ കാര്യത്തിനും നമസ്കാരം നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. പിന്നെ ഈ പെരുന്നാളിന് നമസ്കാരം, മരിച്ച മയ്യത്ത് നമസ്കാരം, ഇതൊരു വലിയ അനുഗ്രഹമാണ് നമസ്കാരം. നമസ്കാരത്തെ വളരെ ആവേശത്തോട് കുറിച്ച് ഞാൻ പറഞ്ഞു തന്നാല് ഇപ്പൊ നമ്മൾ നമസ്കരിക്കണമല്ലോ വിചാരിച്ച് നിസ്കരിക്കരുത് പരമാവധി. പകരം മൊഹറിണ്ടാവട്ടെ, സുബഹി കഴിഞ്ഞു പോയി, ഇനി മൊഹർ ഇങ്ങനെ വരാൻ കാത്തിരിക്കുന്ന, എന്നിട്ട് വേണം എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലാൻ, എന്റെ റബ്ബുമായി മുനാജാത്ത് നടത്താൻ, റബ്ബുമായി സംസാരിക്കാൻ, റബ്ബിനെ അഭിമുഖീകരിക്കാൻ എന്ന മനസ്സോടുകൂടി ആവേശത്തോടുകൂടി നമസ്കരിക്കണം. ആ നമസ്കാരമാണ് വഖൂമുലില്ലാഹി ഖാനിതീൻ, ഭയഭക്തിയോടുകൂടി നിൽക്കുക, രാജാതി രാജായ റബ്ബിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന നിലക്ക്. സഹാബത്തിനൊക്കെ നിസ്കാരം പഠിപ്പിക്കുന്ന കാലത്ത്, സഹാബത്തിനൊക്കെ നിസ്കാരം പഠിപ്പിക്കുന്ന ഒരു ഘട്ടത്തില് ഈ അവര് ആദ്യം നമ്മൾക്കിപ്പോ ഈ പണ്ടേ ശീലിച്ച ഒരു രീതിയിൽ അച്ചടക്കത്തില്ല, ആദ്യം അവർ നിസ്കാരം പഠിക്കുമ്പോൾ വർത്തമാനം പറയുന്നതാക്കിയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അതൊക്കെയാണ് ഈ ഖൂമുലില്ലാഹി ഖാനിതീൻ എന്ന ആയത്തിറങ്ങിയോടി അവർ പിന്നെ ഭയഭക്തരായി. പിന്നെ അവർ നമസ്കരിക്കുമ്പോൾ അവരുടെ പുറത്ത് പക്ഷികൾ വന്നിരിക്കുമായിരുന്നു, അവരുടെ മുറുകിൽ തറച്ചു പോയ അമ്പ് പോലെ ഊരിയെടുക്കുമ്പോൾ അവരറിയുമായിരുന്നില്ല. കാരണം അവരാ നമസ്കാരത്തിൽ അത്രയും ജാഗ്രതയുള്ളവരായിരുന്നു എന്നാ പറയുന്നത്. അത്രയും ജാഗ്രത അവർക്ക് നമസ്കാരത്തിലുണ്ടായിരുന്നു. ചീനച്ചട്ടിയിൽ വല്ലതും ഇട്ടാൽ എരിയുന്ന ശബ്ദം, കരച്ചിലിന്റെ ശബ്ദം അവർക്ക് കേൾക്കുമായിരുന്നു. അപ്പൊ നമസ്കാരം ജീവിതത്തിൽ ഒഴിവാകാൻ പാടില്ല. ഐസിയുവിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും ശരി, ഏത് രോഗാവസ്ഥയിലാണെങ്കിലും ശരി, നിൽക്കാൻ വയ്യെങ്കിൽ ഇരിക്കുക, ഇരിക്കാൻ വയ്യെങ്കിൽ കിടക്കുക, കിടക്കുക മനസ്സിൽ ഓർത്തിട്ടെങ്കിലും നമസ്കാരം വേണം. ഈ ഭൂമിയിൽ അള്ളാന്റെ ഭൂമിയിൽ അള്ളാന്റെ വായുവും വിഭവവും സ്വീകരിച്ചുകൊണ്ട് അള്ളാനെ മറന്നിട്ട് ജീവിക്കാൻ പാടില്ല. അഖിമി സ്വലാത്തൽ ദിക്രി, എന്നെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കും. അപ്പൊ നമ്മൾ നമസ്കാരത്തിൽ വളരെ ശുഷ്കാന്തിയുള്ള ആളായി.
ആ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ മറ്റ് നിയമങ്ങൾ പാലിക്കുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കും. ആ നമസ്കാരം നമ്മൾ എന്ത് ചെയ്യണം? തലാഖിന്റെ നിയമങ്ങളാലും ശരി, വിവാഹത്തിന്റെ നിയമങ്ങളാലും ശരി, സാമ്പത്തിക നിയമങ്ങളാലും ശരി, സാമൂഹിക നിയമങ്ങളാലും ശരി, ഇസ്ലാമിന്റെ നാഗരികമായ നിയമങ്ങളൊക്കെ സ്വീകരിക്കാൻ മനുഷ്യന് കരുത്തും ക്ഷേമുഷിയും നൽകുന്ന ഒന്നായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തിയത്, അതായത് നമസ്കാരം ഒരാൾ നമസ്കാരം അതിന്റെ ചിട്ടയും നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവനൊരു തെളിവുമില്ല, ഒരു വിജയവുമില്ല, ഒരു രക്ഷയുമില്ല. അവൻ നാളെ ഖാറൂനിന്റെയും ഫിർഔന്റെയും ഹാമാന്റെയും ഉബയ്യുബ്നു ഖലഫിന്റെയും അബൂജഹലിന്റെയും കൂടെ ആയിരിക്കും ഖിയാമത്ത് നാളിൽ. നമസ്കാരം പാഴാക്കുന്ന ഒരു വിഭാഗം അവർ നാശത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. നമസ്കാരം അള്ളാഹുവിന്റെ റസൂലിന്റെ അന്ത്യ വസിയത്ത് അതാണ്. നമസ്കാരത്തിൽ വളരെ കണിശത പുലർത്തണം എന്നാണ് ഈ ആയത്ത് ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ ഇനി വീണ്ടും തന്നെ തലാഖിന്റെ ചില കാര്യങ്ങളിലേക്ക് തന്നെ ഇനിയും പോകുന്നത്. അപ്പൊ ഈ നിയമങ്ങൾ പാലിക്കുന്നതിനടക്ക് അള്ളാഹു താല പഠിച്ചവനും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ രണ്ടായത്തായിട്ട് വിശദീകരിച്ചതാണ് ഈ ഭാഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഇനി നമ്മള് ഹദീസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹദീസ് നോക്കാവുന്നതാണ്. റമദാൻ മാസമൊക്കെ വരെയല്ലേ, അപ്പൊ റമദാനുമായി ബന്ധപ്പെട്ട ഒരു ഹദീസാണ് ഞാൻ ഇപ്രാവശ്യം ഇട്ടിട്ടുള്ളത്. വ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ മൊബൈലിൽ ഉണ്ടാവും, നോക്കണം കേട്ടോ. ആ ഇപ്പം അങ്ങനെ നോക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ അതില് സൂമിലൊക്കെ ആണെങ്കിൽ വേറെ പ്രശ്നം ഉണ്ടാവും, എന്നാലും നോക്കാം. ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു താല പറഞ്ഞിരിക്കുന്നു. ഇത് ഖുദ്സിയായ ഹദീസാണ്. അല്ലാ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഹദീസുകള് ഖുദ്സിയായ ഹദീസുകളാണ്. കുല്ലു അമലിബിന് ആദമ ലഹു ഇല്ലസ്യാം, നോമ്പൊഴിച്ച് എല്ലാ അമലുകളും അവനുള്ളതാണ്. എന്നാലേ നമ്മള് നോമ്പിന്റെ നോമ്പ് ഇന്നഹു ലീബാനാജുസിബി, നോമ്പ് എനിക്ക് മാത്രമുള്ളതാണ്, നാം അതിന് പ്രത്യേകം പ്രതിഫലം നൽകും. അതായത് അള്ളാഹു പ്രഖ്യാപിച്ച് നോമ്പൊഴിച്ച് മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും അവനുള്ളത് തന്നെയാണ്. പക്ഷേ എന്താണ്, ഇന്നഹു ലീബാനാജുസിബി, നോമ്പ് എനിക്കുള്ളതാണ്, നാം അതിന് പ്രത്യേകം പ്രതിഫലം നൽകും. കാരണം നോമ്പ് വേറെ ആൾക്ക് വേണ്ടി നോക്കാൻ പറ്റില്ല, അത് അള്ളാഹുക്ക് വേണ്ടി മാത്രമേ നോക്കാൻ പറ്റൂ. നിസ്കരിക്കണ മറ്റൊരു കാണും, സക്കാത്ത് കൊടുക്കണത് വാങ്ങണമെന്ന് അറിയും, ആരെങ്കിലും ഒക്കെ അറിയും, ഹജ്ജ് ചെയ്യണത് മറ്റുള്ളവർ കാണും. പക്ഷേ ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ല അത് അള്ളാഹു തആലക്ക് മാത്രമേ അറിയുള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, രഹസ്യമായി വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇല്ലേ അതൊക്കെ അള്ളാഹുക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നോമ്പ് എനിക്ക് മാത്രം വേണ്ടി നിർവഹിക്കുന്ന ഒരു അമലാണ്, അള്ളാഹുവിന്റെ വജിഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന അമലാണ്. അതുകൊണ്ട് ബാന അജുദീബി, ഞാൻ പ്രത്യേകം പ്രതിഫലം നോമ്പിന് നൽകും. വസ്സിയാമു ജുന്ന, നോമ്പൊരു പരിചയാണ്, നോമ്പൊരു പരിചയാണ്, നോമ്പ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മളെ തടുക്കുന്ന പരിചയാണ്, എല്ലാ തെറ്റുകളിൽ നിന്ന് നമ്മളെ തടുക്കുന്ന പരിചയാണ്. കാരണം നോമ്പ് എന്ന് പറഞ്ഞാൽ കേവല ഭക്ഷണ പാനീയങ്ങളുടെ ഉപേക്ഷയല്ല. വൈദാക്കാര യോമു സൗമി അഹദിക്കും, ഒരാള് നോമ്പുള്ളവനായിരുന്നാൽ ഫലായർ കുസ്വലായ സ്ഫബ്, അയാള് തിന്മകൾ ചെയ്യാതിരിക്കട്ടെ, ബഹളം കൂട്ടാതിരിക്കട്ടെ. നോമ്പുള്ള മനുഷ്യര് തെറ്റുകൾ ചെയ്യാതിരിക്കട്ടെ, ബഹളങ്ങൾ ഉണ്ടാക്കാതിരിക്കട്ടെ. അയാളൊരു ഇബാദത്തിലാണ്, സുദീർഘമായ ഇബാദത്ത്, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഇബാദത്ത്. നിസ്കാരം 5 മിനിറ്റ് 10 മിനിറ്റ് ആണ്, പക്ഷെ നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത് സുദീർഘമാണ്. ജീവിതത്തിൽ ഒരു ആരാധനയിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഇബാദത്താണ്, ജീവിതത്തെ ആരാധനയാക്കി മാറ്റുന്ന ഇബാദത്താണ്. എന്നിട്ട് റസൂൽ പറയാണ്, വൈൻ സാഫഹു അഹദുൻ ഔ ഖാതലഹു, അയാൾ ആരെങ്കിലും ചീത്ത പറയുകയോ വഴക്കിടാൻ വേണ്ടി വരികയോ ചെയ്താൽ കൊല്ലം അവൻ പറയട്ടെ, ഇനി ഞാൻ നോമ്പുകാരനാണ്, നോമ്പായിപ്പോയി എന്ത് ചെയ്യാൻ, എനിക്കൊന്നും പ്രതികരിക്കാൻ കഴിയില്ല, നിങ്ങൾ എങ്ങനെ പ്രകോപിച്ചാലും ഞാൻ തിരിച്ചു പറയില്ല. എന്നിട്ട് റസൂൽ പറയുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവാരുടെ കയ്യിലാണോ, ലഖുലൂഖു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹ് അത്യബു ഇൻദല്ലാഹി മിൻ ദീഇ മിസ്ക്, നോമ്പുകാരന്റെ വായിന്റെ നാറ്റം, വായുടെ ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ വാസനയുള്ളതാണ്. നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. പറഞ്ഞാൽ എന്താ, നോമ്പുകാരെ പല്ലും തേക്കാതെ നടക്കണമെന്നില്ല, നോമ്പുകാരെ നല്ല പല്ലൊക്കെ തെച്ച് വൃത്തിയായി തന്നെ നടക്കേണ്ടത് കേട്ടോ. നോമ്പില് പല്ല് വെക്കണത് നല്ലത് തന്നെയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല, വൃത്തി ഉണ്ടാവുക തന്നെയാണ് ഇസ്ലാമിൽ ഏറ്റവും പറഞ്ഞത്. പക്ഷേ ആ നോമ്പ് മുഖേന എന്തെങ്കിലും നാറ്റം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുപോലെ പടച്ചവന്റെ അടുക്കൽ സുഗന്ധമാണ് എന്ന് വർണ്ണിച്ചതാണ്. അതിന്റെ അർത്ഥം പരമാവധി നാറ്റിച്ചിട്ട് അവിടെ സുഗന്ധം കൂട്ടണം എന്നല്ല, പകരം പല്ലൊക്കെ തേച്ച് വൃത്തിയായി നടക്കാം. പക്ഷെ അതുണ്ടാക്കുന്ന ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ മികച്ചതായിരിക്കും എന്ന് പറഞ്ഞതാണ്. എന്നിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നു, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് രണ്ട് സന്തോഷമുണ്ട്. ഇതാ അത്തറ ഫരിഹ ഫിത്തിരിഹി, അയാള് നോമ്പ് മുറിക്കുമ്പോ അയാൾക്കൊരു വലിയ സന്തോഷം, കാരണം അതുവരെ നോമ്പ് ഇട്ടാ നോമ്പ് നോക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം, അള്ളാഹുവിന് വേണ്ടി തന്റെ ഇച്ഛകളെ നിയന്ത്രിച്ച് നോമ്പ് നോറ്റതിന്റെ വലിയ സന്തോഷം. അതോടൊപ്പം ഇതാ ലഖിയ റബ്ബഹു വൈദാ ലഖിയ റബ്ബഹു ഫരി അബി സൗമിഹി, തന്റെ നോമ്പ് മുഖേന റബ്ബിനെ നാളെ കണ്ടുമുട്ടുമ്പോൾ അയാൾ വല്ലാതെ സന്തോഷിച്ചു. വളരെ 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 പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ് നോമ്പ്. ആ നോമ്പിനെ അതിന്റെ ചൈതന്യത്തോടുകൂടി, അതിന്റെ സമ്പൂർണ്ണ ചൈതന്യത്തോടുകൂടി സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ, പ്രവർത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവേ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ല ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. പടച്ചവനെ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് തരുമാറാകണേ. ഇന്നലെയും മറ്റൊക്കെ ആയിട്ട് പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പലരുടെയും വേണ്ടപ്പെട്ടവർ വലിയ രോഗങ്ങൾക്ക് വിധേയമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചിരുന്നു, അവരുടെ ഭർത്താവിന് ലങ്സിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു. നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരിയാണ്. വേദന കുറച്ചു കൊടുക്കാനും ആശ്വാസം ലഭിക്കാനും രോഗം ശിഫയാക്കാനും അവർ ആവശ്യപ്പെട്ടിരുന്നപ്പേ അവരുടെ ഒക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കുമാറാകണേ, ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകണേ. അവരൊക്കെ ഈ ഖുർആൻ പഠനം സാലിഹായ അമലായി സ്വീകരിക്കുമാറാകണേ. ഇത് മുഖേന റബ്ബേ അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാ ഞങ്ങൾക്ക് ഇനി മാപ്പാക്കി തീർക്കുമാറാകണേ. അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്ന്, കബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീഷ്ണതയിൽ നിന്ന് അല്ലാ കാത്തുരക്ഷിക്കുമാറാകണേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. ഈ ഖുർആൻ പഠനം സാലിഹായ അമലായി റബ്ബേ കബൂൽ ചെയ്യുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, മക്കളെ, ഇണകളെ നീ അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങൾ സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവേ, കൊറോണ വ്യാപിക്കുന്നു എന്ന് പറയുന്നു, കൊറോണ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കുമാറാകണേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കുമാറാകണേ. ദീനുള്ളവരാക്കി വളർത്താൻ തൗഫീഖ് നൽകുമാറാകണേ. സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റുമാറാകണേ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കി തീർക്കുമാറാകണേ. ഞങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളെ ഊഷ്മളമാക്കി തീർക്കുമാറാകണേ. ഞങ്ങളുടെ ഇണകളോട് ഏറ്റവും നന്നായി പെരുമാറാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور وجنبنا الفواحش ما ظهر منها وما بطن وبارك لنا في أسماعنا وأبصارنا وقلوبنا وأزواجنا وذرياتنا وتب علينا إنك أنت التواب الرحيم ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة اللهم إنا نسألك الهدى والتقى والعفاف والإنا اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا اللهم أصلح لنا ديننا الذي هو عصمة أمرنا واصلح لنا دنيانا التي فيها معاشنا واصلح لنا آخرتنا التي إليها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون علينا مصائب الدنيا اللهم متعنا بأسمائنا وأبصارنا وقوتنا ما حييتنا واجعله الوارث منا واجعل سهرنا على من ظلمنا وانصرنا على من نادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا اللهم اجرنا من النار اللهم اشف أمراضنا ويسر أمورنا يا رب العالمين اللهم ادخلنا في جنتك النعيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على سيدنا محمد وعلى آله وصحبه سبحان رب العزت عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته